ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടരുന്നതിൽ ആശങ്ക വ്യക്തമാക്കി ഇൻഡോ ജർമ്മൻ സംയുക്ത പ്രസ്താവന. ലോകസമാധാനം നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയെന്ന് ഇസ്രായേൽ. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം ആരംഭിച്ചു. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന്റെയും കേരളം ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ബോർഡർ ഗാവസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ക്ഷേമത്തിനായി നൂതന മെഡിക്കൽ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റായ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ ദുർബല ജനവിഭാഗങ്ങളെ സേവിക്കുന്നതിന് മുൻഗണന നൽകാൻ രാഷ്ട്രപതി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. റായ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുത്തു. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മഹ്ദാരി വന്ദൻ യോജനയുടെ 9 ഗഡു രാഷ്ട്രപതി വിതരണം ചെയ്തു. 70 ലക്ഷം വനിതകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യയും ജർമ്മനിയും. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന 7 ഇന്ത്യ ജർമ്മനി ചർച്ചകൾക്ക് ശേഷമാണ് ഇരുരാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനായുള്ള സമഗ്രമായ പരിശ്രമം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും വ്യക്തമാക്കി. വികസ്വര ദരിദ്ര രാഷ്ട്രങ്ങളുടെ ഭക്ഷ്യ ഊർജ്ജ മേഖലകളിൽ യുദ്ധം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ആണവായുധങ്ങളുടെ ഉപയോഗവും ഭീഷണിയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും യു എൻ ചാർട്ടർ അംഗീകരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ഭീകരവാദ പ്രവർത്തനങ്ങളെ അപലപിച്ച ഇരു നേതാക്കളും പശ്ചിമേഷ്യൻ മേഖലയുടെ സുരക്ഷ വളരെ പ്രധാനമാണെന്നും അറിയിച്ചു. ഫലസ്തീനിയൻ സായുധ സംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച ഇരു രാജ്യങ്ങളും ഗസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റിയും പ്രസ്താവനയിൽ പരാമർശിച്ചു. ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷ ആഗോള പ്രതിസന്ധികളെ മറികടക്കാൻ സഹായകമാകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ മേഖലയിൽ മെച്ചപ്പെട്ട സഹകരണം ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 1 ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് പ്രത്യാക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു. ഇസ്രായേലിന് നേർക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയാണിതെന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായതായി റിപ്പോർട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം ആരംഭിച്ചു. ഡെപ്സെങ് ഡെംചോങ് പ്രദേശങ്ങളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റമാണ് ആരംഭിച്ചത്. സേനാ പിന്മാറ്റം പൂർത്തിയായ ശേഷം പട്രോളിംഗ് ആരംഭിക്കും. ഇരു പ്രദേശങ്ങളിലും താൽക്കാലികമായി നിർമ്മിച്ച സംവിധാനങ്ങളും പൊളിച്ചുനീക്കും. 2020 ഏപ്രിലിന് മുൻപത്തെ നിലയിലേക്ക് ഘട്ടംഘട്ടമായി മടങ്ങാനാണ് തീരുമാനം. റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചർച്ച നടത്തിയിരുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിനുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോ എൽ മുരുകൻ. ആവർത്തന ജോലികളുടെ ഭാരം കുറയ്ക്കുന്നതിന് ചാറ്റ് GPT, ജെമിനി തുടങ്ങിയ AI ടൂളുകൾ പ്രയോജനപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. AI അധിഷ്ഠിത ഡേറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ഭരണനിർവഹണ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും മികച്ച സേവന വിതരണവും നവീകരണവും ഉറപ്പാക്കാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിപാടിയുടെ 115 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും. AR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ AR മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ആകെ 1609 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ബർക്കത്ത നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ പത്രികകൾ ലഭിച്ചത്. തിങ്കളാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെയാണ്. അതിനിടെ എൻഡിഎ സഖ്യവും ഐഎൻഡിഐ സഖ്യവും സംസ്ഥാനത്ത് പ്രചരണം ഊർജ്ജിതമാക്കി. 43 മണ്ഡലങ്ങളിൽ നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ 13-നാണ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നവംബർ 20-ന് നടക്കും. ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലിടങ്ങളിലും വനിതകളുടെ പങ്കാളിത്തം മെച്ചപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡിവൈ ചന്ദ്രചൂഡ് ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
Through a more inclusive educational space that we can inculcate the participation of more women in the judiciary or in other branches of the legal profession. With the setting up of the 5-year law course in the 1990s in various universities, including the national law universities, we have seen that women are increasingly being admitted to these institutions. Another learning experience which we have had is that if women are given an equal opportunity to compete for employment, then the experience is that women succeed like no other segment of our society.
രാജ്യത്തുടനീളം ജില്ലാ ജുഡീഷ്യറികളിലേക്കുള്ള പരീക്ഷകളിലൂടെ നിയമനം നേടുന്നവരിൽ 50% വനിതകളാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഭാവിയിൽ കൂടുതൽ വനിതകൾ ഉന്നത ജുഡീഷ്യൽ പദവികളിലേക്ക് ഉയരാൻ ഈ പ്രവണത വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ 47 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. വോട്ടെടുപ്പ് അടുത്ത മാസം 13-ന് നടക്കും. എന്നാൽ മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലെയും ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടെടുപ്പ് നവംബർ 20-നാണ്. വോട്ടെണ്ണൽ നവംബർ 23-ന് നടക്കും. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. നാളെ കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. കായിക യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറിയായിരുന്നു. ആലപ്പുഴയിലെ പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യ ഉത്സവം ഇന്ന്. ഉത്സവ ചടങ്ങുകൾ പുലർച്ചെ 4-ന് തുടങ്ങി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. അഭിമന്യു ഈശ്വരൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ എന്നിവരാണ് ടീമിലെ പുതുമുഖങ്ങൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന പേസർ മുഹമ്മദ് ഷമിയെയും കുൽദീപ് യാദവിനെയും പരിഗണിച്ചില്ല. പൂനെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലന്റിന് 301 റൺസിന്റെ ലീഡ്. രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ന്യൂസിലന്റ് തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ 156 റൺസിന് ഓൾഔട്ടായി. ബംഗളൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 8 വിക്കറ്റിന് വിജയിച്ച ന്യൂസിലന്റ് 3 കളികളുള്ള പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഒഡീഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച അതിതീവ്ര ചുഴലിക്കാറ്റായ ദാനയുടെ തീവ്രത കുറഞ്ഞു. അതേസമയം ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായ ഒഡീഷയിലെ ബാലസൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദുരിതബാധിത ജില്ലകളിലെ കളക്ടർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള വായ്പാ പരിധി നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തി. ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു. മതിയായ സാമ്പത്തിക പിന്തുണയില്ലാതെ വിഷമിക്കുന്ന മുദ്രാ സംരംഭകർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യും. റഷ്യ യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടരുന്നതിൽ ആശങ്ക വ്യക്തമാക്കി ഇൻഡോ ജർമ്മൻ സംയുക്ത പ്രസ്താവന. ലോകസമാധാനം നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയെന്ന് ഇസ്രായേൽ. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം ആരംഭിച്ചു. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന്റെയും കേരളം ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരളത്തിൽ നിന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.